الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أما بعد. وقال ابن رجب الحنبلي رحمه الله: وسبب تيسير طريق الجنة على طالب العلم إذا أراد به وجه الله عز وجل وطلب مرضاته أن العلم يدل على الله من أقرب الطرق وأسهلها. وسبب تيسير طريق الجنة سرقتنا وري يلوبا ما كي كتو من ندين ولا كارنا من دان على طالب العلم ماذا ودياارتيا سمدي شرطولم سرقت ليكو لوري يلوبا ما كبرو من ندين ولا كارنا ഇത അറാദ ബിഹി വജ്ഹല്ലാഹി അസ്സ വജല്ല വതലബ മർദാതിഹി. എപ്പോൾ അവനെ എളുപ്പമാക്കി കൊടുക്ക? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അവൻ മതപഠനം നടത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കപ്പെടും എന്നതിനുള്ള കാരണം എന്താണ്? അന്നൽ ഇൽമ യദുല്ലു അലല്ലാഹി മിൻ അഖറബി തുറുഖി വസലിഹ. ഇൽമ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കുക. ഇൽമ് നേടിയാൽ സ്വർഗത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ എത്താം? ലഅന്ന ദീന യുസ്റുൻ, ദീന എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവൻ നിങ്ങളുടെ ദീനിൽ എന്ത് ചെയ്തിട്ടില്ല, പ്രയാസമുണ്ടാക്കിയിട്ടില്ല. ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയാസം നിശ്ചയിച്ചിട്ടില്ല, ഹറജ് ഉണ്ടാക്കിയിട്ടില്ല. ദീൻ എളുപ്പമുള്ളതാണ്, പക്ഷെ അത് ആർക്കേ മനസ്സിലാവുള്ളൂ? ദീന് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. പലപ്പോഴും ദീന് പഠിക്കാത്ത ആൾക്കാരായി ഹദീസ് പറയാറുള്ളത്, ഒരു അദ്ദീന് യുസോർ, ദീന് എളുപ്പമുള്ളതാണ്, താടി പഠിച്ചു വെക്കാം, നിര്യാണിക്കായ പാൻസ് വർത്തേക്കാം, കാരണം ദീന് എളുപ്പമുള്ളതാണ്. പക്ഷെ ദീന് എളുപ്പം എപ്പോഴാവാ? ദീന് പഠിച്ചാലല്ലേ. ഏതൊരു ദീനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ദീനാണ് എളുപ്പമുള്ളത്. അവർ പഠിച്ചിട്ടില്ലാത്ത, അവർ മനസ്സിലാക്കിയിട്ടില്ലാത്ത, അവർ തീരെ ഒന്നും അറിയാത്ത ദീൻ എങ്ങനെയാണ് എളുപ്പമുള്ളതാവുക? ദീൻ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള വഴി ഏതാണ് എന്ന്, സ്വർഗത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ് എന്ന് അത് അവന് മനസ്സിലാക്കി കൊടുക്കും. ഫമൻ സലക തരീഖഹു വലം യഅവിജ് അൻഹു യഅവിജ് അൻഹു വസല ഇല അല്ലാഹി വഇല ജന്നതി മിൻ അഖറബി തുറുഖി വസലിഹ. ആരെങ്കിലും ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞു കളയാതെ, അതിൽ നിന്ന് വളവോ തിരിവോ സ്വീകരിക്കാതെ നേരെ ആ വഴിയിൽ തന്നെ അവൻ പ്രവേശിച്ചാൽ അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കും അവൻ ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെയാണ് എത്തുക. സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത എന്താണ്? അത് ഏറ്റവും നേരെയുള്ള വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖത്തലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരു വര വരച്ചു തന്നു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു വര വരച്ചു തന്നു. ഫഖാല ഹാദാ സിറാത്തുല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ വഴി എന്ന് ആ വരയെ ചൂണ്ടി റസൂലുള്ള പറഞ്ഞു. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅ ശിമാലിഹി, എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തോട്ടും ഇടത്തോട്ടുമായി ചില വരകൾ വരച്ചു, അതിന്റെ വലതും ഇടതുമായി. എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുലുൻ വഅല കുല്ലി സബീലിൻ മിൻഹ ശൈത്താനുൻ യദ്ഉ ഇലൈഹി. ഇത് സുബുലുകളാണ്. സുബുൽ എന്ന് പറഞ്ഞ മാ മുജാഹിദ് പറഞ്ഞു, അൽ ബിദഉ വദ്ദലാലാത്ത്, ബിദഅത്തുകളാണ് സുബുൽ എന്നതിന്റെ ഉദ്ദേശം. ഇത് ബിദഅത്തിന്റെ വഴികളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ലാത്ത പുതിയ വഴികളാണ്. വഅല കുല്ലി സബീലിൻ മിൻഹ ശൈത്താനുൻ യദഉ ഇലൈഹി, ആ ഓരോ വഴികളുടെയും തുടക്കത്തിലായി ഒരു ശൈത്താൻ അതിലേക്ക് ക്ഷണിക്കാനായി നിൽക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒരു പാഠം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണത്? സിറാത്തുൽ മുസ്തഖീം നേരെയാണ്, അതിൽ വളവില്ല. ഉദാഹരണത്തിന് നമ്മൾ പിന്നെ പൊന്നാനിയിൽ നിന്ന് കോഴിക്കോടേക്ക് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. അവിടേക്ക് രണ്ട് വഴികളുണ്ട്. ഒരു വഴി നേരെയാണ്, മറ്റൊരു വഴി കുറച്ച് വളഞ്ഞിട്ടാണ്. ഏത് വഴിയാണ് ഏറ്റവും അടുപ്പ്, ഏറ്റവും പെട്ടെന്ന് എത്താനുള്ള വഴി? നേരെയുള്ള വഴിയാണ്. ഒരു വഴി കുറച്ച് വളഞ്ഞിട്ടാണ്, മറ്റൊരു വഴി നേരെയാണ്. നേരെ എത്തുന്ന വഴിയായിരിക്കും ഏറ്റവും ദൂരം കുറവ്, അതായിരിക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വഴി. അപ്പൊ ആ വഴിയുടെ പ്രത്യേകത അത് എളുപ്പത്തിൽ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും എന്നതാണ്. ഇത് തന്നെയാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത. പക്ഷെ സിറാത്തുൽ മുസ്തഖീം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾക്ക് രണ്ട് ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് എല്ലാ നിസ്കാരങ്ങളും നമ്മൾ പറയാറുണ്ട്. അഹ്ദന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സിറാത്തുൽ മുസ്തഖീം, അത് ഒരാൾ അതിൽ നിന്ന് തെറ്റിപ്പോവുക എപ്പോഴാണ്? ഒന്നല്ലെങ്കിൽ വഴിതെറ്റിയവരുടെ പാത അവൻ സ്വീകരിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ കോപിക്കപ്പെട്ടവരുടെ പാത സ്വീകരിക്കുമ്പോൾ. കോപിക്കപ്പെട്ടവരാരാ? യഹൂദന്മാരാണ്. വഴിതെറ്റിയവരോ? നസ്രാനികളാണ്. യഹൂദരുടെയോ നസ്രാനികളുടെയോ വഴി സ്വീകരിക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? സിറാത്തുൽ മുസ്തഖീം തെറ്റിപ്പോകുന്നത്. എന്താണ് യഹൂദരുടെ നസ്രാനികളുടെ വഴിയുടെ പ്രത്യേകത? നസ്രാനികൾ ഇൽമില്ലാതെ അമൽ ചെയ്തു, യഹൂദർ ഇൽമുണ്ടായിട്ട് അമൽ ചെയ്തില്ല. അപ്പൊ പിന്നെ സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും ഒരുമിപ്പിച്ചതാണ്, ഇൽമും അമലും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആരാ നീ അനുഗ്രഹിച്ച ആളുകൾ? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹ ഫഉലൈക മഅ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, ഈ ആളുകളാണ്. സത്യം പറഞ്ഞ ശുഹദാക്കളായ, രക്തസാക്ഷികളായ, നബിമാരായ അവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചാണ്. അപ്പൊ അവരുടെ വഴിയുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഇൽമുണ്ടായിരുന്നു, അമലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഹുവ അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത് ഹിദായത്ത് കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടാണ്. എന്താണ് ഹുദ എന്ന് പറഞ്ഞാൽ? അൽ ഇൽമുൻ നാഫിഅ. ദീനുൽ ഹഖോ? അൽ അമലു സാലിഹ്. ഹുദ എന്ന് പറഞ്ഞാൽ അത് ഇൽമുൻ നാഫിയാണ്, ഉപകാരപ്രദമായ ഇൽമാണ്. ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അമലു സാലിഹാണ്, സൽക്കർമ്മങ്ങളാണ്. ഇത് രണ്ടും ഒരുമിപ്പിക്കുമ്പോൾ മാത്രമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സിറാത്തുൽ മുസ്തഖീമിൽ ആകുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ വഴിയിലാകുന്നത്. فسهلت عليه الطرق الموصلة إلى الجنة كلها في الدنيا وفي الآخرة. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള വഴികൾ അതെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അവന് എളുപ്പമാകും. ദുനിയാവിൽ എളുപ്പം എന്ന് പറഞ്ഞാൽ അമലിനുള്ള വഴി എളുപ്പം. നേരത്തെ പറഞ്ഞ പോലെ അമലിനുള്ള വഴി എളുപ്പവും ഇൽമിനുള്ള വഴി എളുപ്പവും. ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ പുതിയ ഇൽമുകൾ അവൻ അള്ളാഹു നൽകും, ഇതൊക്കെ അവന് ലഭിക്കും. അതേപോലെ ആഖിറത്തിൽ എളുപ്പമെന്ന് പറഞ്ഞാൽ സിറാത്തിൽ നടക്കാൻ എളുപ്പമാവും. അതുപോലെ പരലോകത്തുള്ള പ്രയാസങ്ങൾ അത് അള്ളാഹു അവന് കുറച്ചു കൊടുക്കും. ശരി. വമൻ സലക തരീഖൻ യദുന്നുഹു തരീഖൽ ജന്നതി ബിഗൈരി ഇൽമിൻ ഫഖദ് സലക അഅസറ തുറുഖ് വഅശഖഹ. ആരെങ്കിലും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് വിചാരിച്ച് ഇൽമില്ലാതെ, അറിവില്ലാതെ ഒരു വഴിയിൽ പ്രവേശിച്ചു. ഞാൻ ഈ ചെയ്യുന്ന സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിക്കണം, ഇൽമ അവന്റെ കയ്യിലില്ല, കുറെ ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്നും പഠിച്ചിട്ടുമില്ല, അവനൊന്നും അറിയില്ല, പക്ഷെ അവൻ ഇതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് വിചാരിച്ച് ഇൽമില്ലാതെ ഒരു വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് സലക അഅസറ തുറുഖി വഅശഖഹ, വഴികളിൽ വെച്ച് ഏറ്റവും പ്രയാസമുള്ള, ഏറ്റവും കഠിനമുള്ള വഴിയിലാണ് അവൻ പ്രവേശിച്ചിട്ടുള്ളത്. എവിടേക്കുള്ള വഴി? സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഏറ്റവും പ്രയാസമുള്ള വഴിയിലാണ് അവൻ പ്രവേശിച്ചിട്ടുള്ളത്. എങ്ങനെ പ്രവേശിച്ചാൽ? ഇൽമില്ലാതെ പ്രവേശിച്ചാൽ. എന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഹൽ ഉനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, ഏറ്റവും അമലുകൾ നശിച്ചു പോയ ആളുകളെ കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ ويحسبون انهم يحسنون صنعا. തങ്ങൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ. അവരുടെ അവസ്ഥ എന്താണ്? ഇൽമില്ല, അവർ കുറെ അമൽ ചെയ്യുന്നുണ്ട്, പക്ഷെ തയ്യബ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും പ്രയാസമുള്ള വഴിയിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. നസ്രാനികളെ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അവരെ പറ്റി പറഞ്ഞു, അനേകം അവർ പ്രവർത്തിച്ചു കൂട്ടി. ഏതുവരെ? വറഹബാനിയതനി ബിതദഊഹ, ബ്രഹ്മചര്യം വരെ അവരുണ്ടാക്കിയെടുത്തു. പക്ഷെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നിശ്ചയിച്ചോ? ഇല്ല, അവർക്ക് നരകമാണുള്ളത്, കാലാകാല നരകത്തിലാണ്. ഇൽമിന്റെ വഴിയിലല്ലാതെ, ഇൽമും അമലും യോജിക്കുന്ന വഴിയല്ലാതെ സിറാത്തുൽ മുസ്തഖീമിന് മറ്റൊരു വഴിയില്ല. പക്ഷെ ഇന്ന് പല ആളുകളുടെയും സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അൽ ഹസൻ അൽ ബസ്ർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഈമാനു ലൈസ ബിത്തമന്നി വല ബിത്തഹല്ലി വഇന്നമ അൽ ഈമാനു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഇന്ന് പല ആളുകളുടെ അടുക്കൽ അവരുടെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത്തമന്നി വത്തഹല്ലി, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ്. ഞാൻ അങ്ങനെ ആവും, ഞാൻ ഇങ്ങനെ ആവും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നിട്ടാവും വിചാരിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന്. ഇതൊരിക്കലും സിറാത്തുൽ മുസ്തഖീമല്ല. ഇൽമും അമലും എപ്പോൾ യോജിക്കപ്പെടുന്നുവോ അപ്പോൾ മാത്രമാണ് സിറാത്തുൽ മുസ്തഖീം ഉണ്ടാകുക എന്ന കാര്യം മനസ്സിലാക്കണം. വല യൂസിലു ഇലൽ മഖ്സൂദി മഅ ഉസ്റത്തിൻ ശദീദത്തിൻ. ഇനി കുറെ പ്രയാസം അനുഭവിച്ചു. അപ്പൊ ഇവിടെ ഷെയ്ഖ് പറഞ്ഞു, ഇൽമില്ലാതെ ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അവൻ ഏറ്റവും പ്രയാസമുള്ള വഴിയിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം പ്രയാസം കുറെ അനുഭവിച്ചു എന്ന് വിചാരിക്കുക. വല യൂസിലു ഇലൽ മഖ്സൂദ്, അത് അവനെ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല. മഅ ഉസ്റത്തിൻ ശദീദ, ശക്തമായ പ്രയാസം അനുഭവിച്ചാലും. കുറെ പ്രയാസം അനുഭവിക്കും പക്ഷേ സ്വർഗത്തിലേക്ക് എത്തില്ല. ഉദാഹരണത്തിന് ബിദഅത്തിന്റെ ആളുകൾ നബിദിനങ്ങൾ സംഘടിപ്പിക്കുന്നു, ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിക്കാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നു. അവരൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വർഗം കിട്ടുമെന്നാണ്. കുറെ വേർപ്പ് ഒഴുക്കുന്നുണ്ട് അതിനുവേണ്ടി, പക്ഷെ അവർക്ക് സ്വർഗം കൊണ്ടുപോയില്ല. അതുകൊണ്ടാണ് സലഫുകൾ ചിലർ പറഞ്ഞത് القصد في السنه خير من الاجتهاد في البدعه. സുന്നത്ത് ചെയ്യണം എന്ന ഉദ്ദേശമാണ്, അത് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നതാണ് ബിദഅത്തിൽ വേർപ്പൊഴുക്കി പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് സലഫുകൾ ചിലർ പറഞ്ഞത്. അതുപോലെ തന്നെ അവർ പറഞ്ഞു, മസ്ദാദ സാഹിബു ബിദഅത്തിൻ സൗമ സലാതൻ വ സിയാമൻ ഇല്ല സദാദ മിൻ അല്ലാഹി ബുഅദ. ബിദഅത്തുകാരൻ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നവൻ, അത് ഇബാദത്താണെന്ന് വിചാരിച്ച് ചെയ്യുന്നവൻ, അവൻ എത്രമാത്രം നിസ്കരിക്കുന്നു, എത്രമാത്രം നോമ്പ് നോക്കുന്നു, അത്രമാത്രം അള്ളാഹിന്റെ അടുത്ത് അവൻ അകലും. അപ്പൊ ഇൽമില്ലാതെ ഒരിക്കലും ഈ വഴിയിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഫല തരീഖ ഇല മഅരിഫത്തില്ലാഹി വ ഇലൽ വസൂലി ഇല റിദ്വാനിഹി വൽ ഫൗസി ബിഖുർബിഹി വ മുജാവറതിഹി ഫിൽ ആഖിറതി ഇല്ല ബിൽ ഇൽമി നാഫിഉ. ഫല തരീഖ ഇല മഅരിഫത്തില്ലാഹ്, അള്ളാഹുവിനെ അറിയാൻ ഒരു വഴിയുമില്ല. وإلى الوصول إلى رضوانه الله عند تربتيلك يتبدان ഒരു വഴിയുമില്ല. والفوز بقربه ومجاورته في الاخره, الله سبحانه وتعالى ഇട സാമീപ്യം ലഭിച്ച് الله سبحانه وتعالى ഇട അടുത്ത് ഇരിക്കാനുള്ള അല്ലെങ്കിൽ അവനെ കാണാനുള്ള അങ്ങനെ വിജയം ലഭിക്കാനുള്ള വഴി അവനെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഇല്ല بالعلم النافع, ഉപകാരപ്രദമായ ഇൽമ കൊണ്ടല്ലാതെ. الذي بعث الله به رسله, ആ വഴി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലുകളെ പറഞ്ഞയച്ചത്. വ അൻസല ബിഹി കുതുബഹു, ആ ഇൽമു കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചത്. ഫഹുവ ദലീലു അലൈ, അതാണ് അള്ളാഹുവിനെ അറിയിക്കുന്ന വഴികാട്ടി. ഇൽമാണ് അള്ളാഹുവിനെ അറിയിക്കുന്ന വഴികാട്ടി. وبه يهتدى في ظلمات الجهل والشبه والشكوك. الله لك لو وري കാണിക്കുന്നത് ഇൽമു നാഫിഅൻ, ആ ഇൽമ കൊണ്ടാണ് യുഹ്തദ വഴി കാട്ടപ്പെടുക. എങ്ങനെ? في ظلمات الجهل, അറിവില്ലായ്മയുടെ അജ്ഞതയുടെ അന്ധകാരത്തിൽ, എന്നാ അറിവില്ലായ്മയുടെ ഇരുട്ടിന്റെ ഉള്ളിൽ വഴി കാണിക്കാൻ ഇൽമിനെ സാധിക്കുള്ളൂ. വശുബഹ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ വഴി കാണിച്ചാൽ ഏതിനെ പറ്റുള്ളൂ? ഇൽമിനെ പറ്റുള്ളൂ. നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുക? ഇൽമു വേണം. ഇൽമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഒരു അഭിപ്രായത്തെ ഇതാണോ ശരി, ഇതാണോ ശരി, രണ്ടഭിപ്രായങ്ങളുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്ത് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇൽമല്ലാത്ത ഒരു വഴിയില്ല. അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൽമല്ലാതെ മറ്റൊരു വഴിയില്ല. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും, അറിവില്ലായ്മയിൽ നിന്നും, വശുക്കൂക്ക് സംശയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക വഴി എന്താണ്? ഇൽമു നടന. وقد سمى الله كتابه نورا يهتدى به في الظلمات. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കിതാബിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തു പേരാണ് നൽകിയത്? നൂറൻ, നൂർ എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ കിതാബിനെ നൽകിയിട്ടുണ്ട്. യുഹ്തദ ബിഹി ഫിദ്ദുലുമാത്, ഇരുട്ടുകളിൽ വഴി കാണിക്കുന്ന നൂർ എന്ന് അല്ലാഹു കിതാബിനെ തന്റെ വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖദ് ജാഅകും മിൻ അല്ലാഹി നൂറും വ കിതാബും മുബീൻ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഖുർആനിൽ, നിങ്ങൾക്ക് ഇതാ അല്ലാഹുവിൽ നിന്ന് ഒരു പ്രകാശം, ഒരു നൂറ് വന്നിരിക്കുന്നു. കിതാബുൻ മുബീൻ, വ്യക്തമായ കിതാബും. യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, ആ ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ തൃപ്തിയെ പിന്തുടർന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് പ്രവേശിപ്പിക്കും. എങ്ങനെ? ബിഇദ്നിഹി, അള്ളാഹുന്റെ അനുമതിയോടുകൂടി. വയഹദീഹിം ഇലാ സിറാത്തിൽ മുസ്തഖീം, അവരെ അള്ളാഹു സിറാത്തിൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ ഈ ആയത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൽമിനെ നൂറായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിപ്പെടണോ, ഇൽമു വേണം. അതില്ലാതെ മനുഷ്യന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഖുർആൻ എന്താ പറഞ്ഞത്? വകാന അൽ ഇൻസാനു ളൂമൻ ജഹൂല, മനുഷ്യൻ അവന് രണ്ട് സ്വഭാവങ്ങൾ അവന്റെ ശരീരത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാവും. അവന്റെ ആത്മാവിൽ രണ്ട് സ്വഭാവങ്ങൾ അടിസ്ഥാനപരമായി ഏതൊരു മനുഷ്യനും ഉണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന് ളൂമൻ, അതിക്രമിയാണ്. രണ്ട് ജഹൂലാണ്, അറിവില്ലാത്തവനാണ്. ഈ രണ്ട് സ്വഭാവങ്ങൾ അവന് എപ്പോൾ ഇല്ലാതെയാക്കുന്നോ അപ്പൊ രക്ഷപ്പെട്ടു. ജഹലിനെ എങ്ങനെയാ അവൻ ഇല്ലാതെയാക്ക? ഇൽമു കൊണ്ടാണ്. ളുൽമിനെ എങ്ങനെയാണ് അവൻ ഇല്ലാതെയാക്ക? ഇഖ്ലാസ് കൊണ്ടാണ്. ളുൽമിനെ ഇൽമു നേടിക്കഴിഞ്ഞാൽ പിന്നെ ളുൽമ് ചെയ്യാൻ എങ്ങനെ സാധ്യ? ഇൽമനുസരിച്ച് അമൽ ചെയ്യാതിരിക്കലാണ്. അതിനെ ഇല്ലാതാക്കാനുള്ള വഴി എന്താ? അമൽ ചെയ്യില്ല. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഈ കാര്യം അദ്ദേഹത്തിന്റെ മജ്മൂഉൽ പലയിടത്തും പറഞ്ഞതായി കാണാം. നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ ഈ ആയത്ത് തന്നെ നിങ്ങൾക്കത് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള വാക്കുകൾ ലഭിക്കണമെങ്കിൽ എന്റെ നമ്പറൊന്നും ഞാൻ എഴുതിയെടുത്തിട്ടില്ല. ഈ ആയത്ത് നിങ്ങൾ മജ്മൂഉൽ ഫതാവയിൽ അന്വേഷിച്ചാൽ മതി. വകാനൽ ഇൻസാനു ളൂമൻ ജഹൂല, തഹ്സാബിൽ ആയത്താണ്, അവസാനത്തിലുള്ള ആയത്താണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പലയിടത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ അസലിലുള്ള സ്വഭാവമാണിത്. ഒന്ന് അറിവില്ല, രണ്ട് അതിക്രമിയാണ്. ഇത് രണ്ടിനെ അവൻ എത്ര നീക്കുന്നു അതിനനുസരിച്ചിട്ട് അവന്റെ അടുക്കൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായിക്കൊണ്ടിരിക്കും. വഖദ്ദറബ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മസലൻ ലിമൻ ഹമല العلم الذي جاء به بالنجوم التي يهتدى بها في الظلمات. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇൽമ്, അത് സ്വീകരിച്ച, അത് പഠിച്ചെടുത്ത പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടുകളിൽ വഴി കാണിക്കുന്ന നക്ഷത്രത്തോട് ഉപമിച്ചിട്ടുണ്ട്. എന്തിനോട് ഉപമിച്ചിട്ടുള്ളത്? ഇരുട്ടുകളിൽ വഴി കാണിക്കുന്ന നക്ഷത്രത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാക്കളെ ഉപമിച്ചിട്ടുണ്ട്. കമാ ഫിൽ മുസ്നദ്, മുസ്നദിലുള്ളത്. ഏതാ മുസ്നദ് എന്ന് പറഞ്ഞാല്? മുസ്നദ് എന്ന് മുത്തലക്കായി പറഞ്ഞാൽ ഏതാ ഉദ്ദേശം? അൽ മുസ്നദ് എന്ന്, മുസ്നദു അഹമ്മദ്. അഹ്സൻതു, മുസ്നദു അഹമ്മദ്, അഹമ്മദിന്റെ മുസ്നദാണ് ഉദ്ദേശം. അൽ മുസ്നദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മുസ്നദ് അഹമ്മദാണ്. മുസ്നദിൽ ഈ ഹദീസ് മൂന്നാം വോള്യം 157-ാമത്തെ പേജിൽ കാണാൻ, ഹദീസ് ളഈഫാണ് കേട്ടോ. ഈ പറയാൻ പോകുന്ന ഹദീസിന് ളഈഫാണ്. അൽബാനി റഹിമഹുള്ള ളഈഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ളഈഫ് ആണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മസല ഉലമാഇ ഫിൽ അർദി കമസലി നുജൂമി ഫിസ് സമാ, ഭൂമിയിലുള്ള ഉലമാക്കളുടെ പണ്ഡിതന്മാരുടെ ഉപമ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ പോലെയാണ്. യുഹ്തദ ബിഹ ഫി ളുലുമാതിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ള ഇരുട്ടുകളിൽ നക്ഷത്രങ്ങൾ അവർക്ക് വഴി കാണിക്കും. നക്ഷത്രങ്ങൾ എങ്ങനെ വഴി കാണിക്കുക? പണ്ടത്തെ ആളുകൾ കോമ്പസ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന മുന്നേ വഴി കണ്ടുപിടിച്ചിരുന്ന എങ്ങനെയായിരുന്നു? നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ്. ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്താണ്, അത് കിഴക്ക് ഭാഗത്താണ്, മറ്റേത് പടിഞ്ഞാറ് ഭാഗത്താണ്, അപ്പൊ ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്, അപ്പൊ ഈ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞ അവർ യാത്ര ചെയ്തിരുന്നു. അപ്പോ നുജൂമുകൾ നക്ഷത്രങ്ങളെ പോലെയാണ് പണ്ഡിതന്മാർ. നക്ഷത്രങ്ങളെ കൊണ്ട് രാത്രിയിൽ വഴി കാണിച്ച് വഴി കണ്ടെത്താൻ സാധിക്കുന്നത് പോലെ പണ്ഡിതന്മാരെ കൊണ്ട് സത്യത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ സാധിക്കും. ഫഇദ തുമിസത്തിൻ നുജൂമു ഔശക അൻ തദില്ലൽ ഹുദാത്, വഴി അന്വേഷിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രം മറഞ്ഞുപോയി. ഫഇദ തുമിസത്, തമസാന മറക്കപ്പെട്ടാൽ, നക്ഷത്രം മറക്കപ്പെട്ടു കഴിഞ്ഞാൽ, മേഘോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് മറഞ്ഞുപോയി. ഫഇദ തുമിസത്തിൻ നുജൂമു ഔശക അൻ തദില്ലൽ ഹുദാത്, അങ്ങനെ നക്ഷത്രങ്ങൾ മറഞ്ഞുപോയാൽ വഴി അന്വേഷിക്കുന്നവർ വഴി തെറ്റാൻ, അവർ ശരിയായ വഴിയിൽ നിന്നും തെന്നിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇതുപോലെ തന്നെയാണ് ആരുടെ അവസ്ഥ? ഈ മഅന സഹീഹാണ്. ഉലമാക്കൾ നുജൂമുകളെ പോലെയാണ്, അത് പല പണ്ഡിതന്മാരും ഈ രൂപത്തിൽ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഇമാം അഹ്മദ് ഈ വാക്ക് അദ്ദേഹത്തിന്റെ അർറദ്ദു അൽ ജഹ്മി എന്ന പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ നുജൂമുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെയാണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ള ഇരുട്ടിൽ നടക്കുന്ന ആളുകൾക്ക് വഴി കാണിക്കുന്നത് പോലെ ഭൂമിയിലെ ഉലമാക്കൾ ജഹലിന്റെ ഇരുട്ടിൽ, അജ്ഞതയുടെ ഇരുട്ടിൽ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ നക്ഷത്രം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വഴി കണ്ടെത്താൻ സാധിക്കില്ല എന്നതുപോലെ ഉലമാക്കൾ മരിച്ചുപോയി കഴിഞ്ഞാൽ മനുഷ്യൻ പ്രയാസത്തിലാകും. അവനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് കണ്ടെത്താൻ അവന് സാധിക്കുകയില്ല. വഹാദാ മസലുൻ ഫീ ഗായത്തിൽ മുതാബഖ. ഈ ഉദാഹരണം വളരെ ആപ്റ്റാണ്, വളരെ കൃത്യമാണ്, വളരെ യോജിക്കുന്ന ഉദാഹരണമാണ്. ലിഅന്ന തരീഖ തൗഹീദി വൽ ഇൽമ ബില്ലാഹ് واحكامه وثوابه وعقابه لا يدرك بالحس. കാരണം തൗഹീദിന്റെ വഴി, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന വഴി, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴി, അല്ലാഹുവിന്റെ പ്രതിഫലവും അല്ലാഹുവിന്റെ ശിക്ഷയും മനസ്സിലാക്കാനുള്ള വഴി, ഇതൊന്നും ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കുകയില്ല. ലാ യുദ്രക്കു ബിൽഹിസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല. ഹിസ് എന്ന് ശരിക്കും അനുഭവമാണ്, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയതല്ല. ഉദാഹരണത്തിന് അഞ്ചു നേരം നിസ്കരിക്കണം, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ സുബ്ഹ് രണ്ട് റക്അത്താണ്, ദുഹർ മൂന്ന് നാല് റക്അത്താണ്, തയ്യർ, എന്താ ബുദ്ധി കൊണ്ട് അതിന് വിശദീകരണം? വിശദീകരണമില്ല. അതേപോലെ തവാഫ് ഏഴ് തവണയാണ് ഹജ്ജിന്റെ സന്ദർഭത്തിൽ, അതങ്ങനെ. അതേപോലെയുള്ള കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ ഇസ്ലാമിൽ അങ്ങനെ നമ്മൾ ബുദ്ധി കൊണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ഉത്തരവും അതിനുണ്ടാവില്ല. പല കാര്യങ്ങളിലും അങ്ങനെ കാണാൻ സാധിക്കും. ബുദ്ധി കൊണ്ട് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ പലതും ചിലപ്പോൾ വളരെ വ്യത്യസ്തമായി നമുക്ക് തോന്നാം. സുബ്ഹിക്ക് ഒരാൾ പറയാൻ രണ്ടര കായത്തിന് പകരം നാല് റക്കായത്ത് സ്കരിച്ചാലോ, ദിവസം തുടങ്ങല്ലേ, എന്നൊരു നാലര കായത്താക്കിയാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരാൾ പറഞ്ഞാൽ അത് ബാത്തിലാണ്. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബുദ്ധി കൊണ്ട് ഒരിക്കലും ദീനുണ്ടാക്കാൻ പറ്റില്ല. ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു റസൂലും പറഞ്ഞതാണ് അടിസ്ഥാനം. അപ്പൊ അത് കണ്ടെത്തണമെങ്കിൽ ബുദ്ധി കൊണ്ടത് പറ്റില്ല, അത് ഇൽമു കൊണ്ടേ പറ്റുള്ളൂ. ഇന്നമ യുഅറഫു ബിദ്ദലീൽ, തെളിവുകൾ കൊണ്ട് മാത്രമാണ് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. വഖദ് ബയ്യന ദാലിക കുല്ലഹു ഫീ കിതാബിഹി വഅലാ ലിസാനി റസൂലിഹി. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു എവിടെയാണ് വിശദീകരിച്ചത്? കിതാബിലും സുന്നത്തിലുമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനും ഹദീസിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇൽമു കൊണ്ട് മാത്രമേ ദീന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഫൽഉലമാഉ ബിമാ അൻസലല്ലാഹു അലാ റസൂലിഹി ഹുമുൽ അദില്ലാഉ അല്ലദീന യുഹ്തദ ബിഹിം ഫീ ളുലുമാതിൽ ജഹ്ലി വശുബ്ഹി വദ്ദലാൽ. അപ്പ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ, നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ, അത് പഠിച്ച പണ്ഡിതന്മാർ അവരാണ് അറിവില്ലായ്മയുടെ, ജഹലിന്റെ വഴിയിൽ വഴികാട്ടുന്ന, അദില്ല എന്ന് പറഞ്ഞാൽ വഴികാട്ടുന്ന ആളുകൾ. ദലീൽ എന്നത് ജമാണ് അദില്ല. അവരാണ് വഴികാട്ടുന്നവർ. എവിടെ വഴികാട്ടുന്നവർ? ജഹലിന്റെ വഴിയിൽ സത്യത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആളുകൾ അവർ പണ്ഡിതന്മാരാണ്. ഫഇദാ ഫുഖിദു ദല്ല സാലിക്, അവരില്ലാതെയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദീനിൽ പ്രവേശിച്ച ആളുകൾ അവർ വഴിതെറ്റിപ്പോകും. وقد شبه العلماء بالنجوم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉലമാക്കളെ നക്ഷത്രങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. വന്നുജൂമു ഫിസ്സമാ, നക്ഷത്രങ്ങളാകട്ടെ അത് ആകാശത്താണ് നിലകൊള്ളുന്നത്. ഫീഹാ സലാസു ഫവാഇദ്, പണ്ഡിതന്മാരെയും നക്ഷത്രങ്ങളെയും ഉപമിക്കുക എന്നതിൽ മൂന്ന് ഉപകാരങ്ങളുണ്ട്, മൂന്ന് ഫവാഇദുകൾ ലഭിക്കും. പണ്ഡിതന്മാർ നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞതിൽ മൂന്ന് ഉപകാരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നക്ഷത്രങ്ങൾക്കുള്ള മൂന്ന് ഉപകാരങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അവരെ കൊണ്ട് ഇരുട്ടിൽ വഴി കണ്ടെത്താൻ പറ്റും. നക്ഷത്രങ്ങളെ നോക്കി ഇരുട്ടിൽ വഴി കണ്ടെത്താൻ പറ്റും. രണ്ട്, വഹിയ സീനത്തുല്ലിസ്സമാ, രണ്ട് നക്ഷത്രങ്ങൾ ആകാശത്തിന് എന്താണ്? സീനത്താണ്, അലങ്കാരമാണ്. വലഖദ് സയ്യന സമാഅ അദ്ദുന്യ ബിമസാബിഹ. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ കൊണ്ട് വേറെ ഉപകാരം എന്താ? റുജൂമു ശയാത്തീൻ വ റുജൂമുൽ ലിശയാത്തീൻ അല്ലദീന യസ്തർഖൂന സമഅ മിൻഹ, ആകാശത്ത് നിന്ന് കട്ടുകേൾക്കുന്ന പിശാചുക്കളെ അറിയാൻ നക്ഷത്രങ്ങൾ കൊണ്ട് സാധിക്കും. സൂറത്തുൽ മുൽക്കിൽ പറയപ്പെട്ടതുപോലെ ആകാശത്ത് നിന്ന് മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കാൻ ശ്രമിക്കുന്ന ജിന്നുകൾ, ഷെയ്ത്താൻമാർ, അവരെ അറിയാൻ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അറിയാറുണ്ട്. നക്ഷത്രങ്ങളുടെ ഒരു ഭാഗം കൊണ്ട് അവരെ അറിയാറുണ്ട്. ഈ മൂന്ന് ഉപകാരങ്ങളാണ് നക്ഷത്രങ്ങൾക്കുള്ളത്.
വൽഉലമാഉ ഫിൽ അർദി തജ്തമിഉ ഫീഹിം ഹാദിഹിൽ ഔസാഫിസ് സലാസ,
ഈ പറഞ്ഞ മൂന്ന് വിശേഷണങ്ങളും പണ്ഡിതന്മാരുടെ കാര്യത്തിലുമുണ്ട്. എങ്ങനെയുണ്ടാവുക? ബിഹിം യുഹ്തദ ഫിൽ ളുലുമാത്ത്, ജഹലിന്റെ സന്ദർഭത്തിൽ ഉലമാക്കളെ കൊണ്ട് ഹക്ക് കണ്ടെത്താൻ പറ്റും, അവരെ കൊണ്ടാണ് വഴി കിട്ടുക നക്ഷത്രങ്ങളെ പോലെ തന്നെ.
വഹും സീനത്തുള്ളിൽ അർദ്,
ഭൂമിയിലെ അലങ്കാരങ്ങളാണ് അവർ. ആര്? പണ്ഡിതന്മാർ. ഇമാം അഹമ്മദിനെ പറ്റിയൊക്കെ പറയുന്നതാണ് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം വന്നവിടെ ഇരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചിരിയും അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ ഇടപാടുകളും, അദ്ദേഹത്തിന്റെ ദർശെടുക്കുന്ന രീതിയും ഒക്കെ കാണാൻ വേണ്ടി മാത്രം പണ്ഡിതന്മാർ തുല്ലാബുകൾ വന്നിരിക്കാറുണ്ടായിരുന്നു. ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഇമാം അഹമ്മദിന്റെ അടുക്കൽ ഞാൻ 40 വർഷം ഇരുന്നിട്ടുണ്ട്, അതിൽ 20 വർഷവും അതല്ലെങ്കിൽ 30 വർഷവും ഞാൻ അദ്ദേഹത്തിനെ നോക്കിക്കാണുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു വാക്കുപോലും ഞാൻ പഠിച്ചിട്ടില്ല, അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം അവർ അതിനുമാത്രം ഭംഗിയായിരുന്നു, എന്താ അവരെ വെളുപ്പോണ്ടല്ല, മറിച്ച് അവരുടെ ഈമാനിന്റെ പ്രകാശം അവരുടെ മുഖത്തുണ്ടായിരുന്നു, അവരുടെ ഇൽമിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്തുണ്ടായിരുന്നു, അവരുടെ ശരീരത്തിൽ അവരുടെ ഇടപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോ ഉലമാക്കളുടെ അടുക്കൽ ഈ പ്രകാശം, ഈ സീനത്ത് അവർ ഭൂമിക്കുള്ള അലങ്കാരമാണ്. നക്ഷത്രങ്ങൾ ആകാശത്തിന് അലങ്കാരമാണെന്നതുപോലെ ഉലമാക്കൽ ഭൂമിക്ക് അലങ്കാരമാണ്.
വഹും റുജൂമുൽ ലിശയാത്തീൻ അല്ലദീന യഖ്ലിത്തൂന അൽഹഖ ബിൽ ബാത്തിൽ,
മാത്രമല്ല അവർ ഹക്കിനെയും ബാത്തിലിനെയും കൂട്ടിക്കലർത്തുന്ന ഷെയ്ത്താൻമാർക്ക് അവരാണ് മറുപടി. അവർക്ക് മറുപടി കൊടുക്കുന്ന ആരാണ്? പണ്ഡിതന്മാരാണ്. ബാത്തിലിനെയും ഹക്കിനെയും കൂട്ടിക്കലർത്തുന്ന ബിദഅത്തിന്റെ ആളുകൾ, അവർക്ക് മറുപടി കൊടുക്കാരാണ്? പണ്ഡിതന്മാരാണ്.
വയുദ്ഖിലൂന ഫിദ്ദീനി മാ ലൈസ മിൻഹു മിൻ അഹ്ലിൽ അഹ്വ,
ബിദഅത്തിന്റെ ആളുകളിൽപ്പെട്ട ദീനിൽ അതിലില്ലാത്തത് കൂട്ടിക്കടത്തുന്ന ആളുകൾ, അവർക്ക് മറുപടി പറയുന്നവരാരാണ്? പണ്ഡിതന്മാരാണ്. അപ്പൊ ഈ മൂന്ന് സ്വഭാവവും, നുജൂമുകൾക്കുള്ള ഈ മൂന്ന് അവസ്ഥയും പണ്ഡിതന്മാർക്കുമുണ്ട്. നുജൂമുകൾ ആകാശത്തിന് ഭംഗിയാണെങ്കിൽ പണ്ഡിതന്മാർ ഭൂമിക്ക് ഭംഗിയാണ്. നുജൂമുകൾ ആകാശത്ത് വഴികാട്ടുന്നവയാണെങ്കിൽ പണ്ഡിതന്മാർ ജഹലിന്റെ കാര്യത്തിൽ വഴികാട്ടുന്നവരാണ്. നുജൂമുകൾ നക്ഷത്രങ്ങൾ അവർ, പിന്നെ അവർ ഷെയ്ത്താൻമാരെ അറിയാൻ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള ഷെയ്ത്താൻമാരായ ബിദഅത്തുകാരെ അറിയാൻ പണ്ഡിതന്മാരുടെ അടുക്കലാണ് അമ്പുകളുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ നക്ഷത്രങ്ങളെയും പണ്ഡിതന്മാരെയും ചേർത്ത് പറയുക എന്നത് വളരെയധികം യോജിക്കുന്ന കാര്യമാണ്.
وَمَا دَامَ الْعِلْمُ بَاقِيًا فِي الْأَرْضِ فَالنَّاسُ فِي هُدَى,
ഇൽമ് എത്ര കാലം ഈ ലോകത്ത് ബാക്കിയായിട്ടുണ്ടോ അത്രയും കാലം ജനങ്ങൾ ഹിദായത്തിലായിരിക്കും. ഇൽമ് നശിച്ചാൽ ജനങ്ങളുടെ ഹിദായത്തും നശിക്കും.
وَبَقَاءُ الْعِلْمِ بَقَاءُ حَمَلَتِهِ,
ഇൽമ് എങ്ങനെയാണ് ഇവിടെ ബാക്കിയാവുക? ആ ഇൽമ് സ്വീകരിച്ച, ഇൽമ് പഠിച്ച ആളുകൾ ബാക്കിയാകുമ്പോഴാണ്.
فَإِذَا ذَهَبَ حَمَلَتُهُ وَمَنْ يَقُومُ بِهِ وَقَعَ النَّاسُ فِي الضَّلَالِ,
ഇൽമ് സ്വീകരിച്ചിട്ടുള്ള, ഇൽമ് പഠിച്ച ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി കഴിഞ്ഞാൽ ജനങ്ങൾ ദലാലത്തിലാകും.
كما في الحديث الصحيح عن النبي صلى الله عليه وسلم, النبي صلى الله عليه وسلم ده صحيح يا حديث الوند ابو عبد الله بن عمر ده حديث ان الله لا يقبض العلم انتزاعا ينتزعه من الناس,
الله سبحانه وتعالى ഭൂമിയിൽ നിന്ന് ഒറ്റയടിക്ക് ഇൽമ് എടുത്തു കളയുകയില്ല. من صدور الرجال, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു ഒറ്റയടിക്ക് ഇൽമിനെ എടുത്തു കളയുകയില്ല.
വലാകിൻ യുദ്ഹിബുൽ ഇൽമ ബിദ്ദഹാബിൽ ഉലമാ,
മറിച്ച് ഇൽമിനെ അള്ളാഹു എടുത്തു കളയുക ഉലമാക്കളെ മരണത്തോടു കൂടിയാണ്.
ഫഇദാ ലം യബ്ഖ ആലിമുൻ ഇത്തഖദ അന്നാസ് റുഊസൻ ജുഹാല,
ജനങ്ങൾക്കിടയിൽ ഒരു ആലിമും ബാക്കിയാകാതെ വന്നാൽ ആളുകൾ ജാഹിലിയങ്ങളെ പിടിച്ച് നേതാവാക്കും എന്നുള്ളതുപോലെ.
ഫസുഇലു ഫഅഫ്തൌ ബിഗൈരി ഇൽമിൻ,
അങ്ങനെ അവരോട് ചോദിക്കപ്പെടും, അവർ ഇൽമില്ലാതെ ഫത്വ കൊടുക്കും, ഉത്തരം പറയും.
ഫദല്ലു അദല്ലു,
അങ്ങനെ അവർ വഴികേടിലാവുകയും ജനങ്ങളെ പഴിപ്പിക്കുകയും ചെയ്യും. ഈ ഹദീസ് വിശദീകരിച്ച സന്ദർഭത്തിൽ ബദറുദ്ദീൻ അലൈഹി റഹ്മഹുള്ളാ അദ്ദേഹം പറഞ്ഞതായി കാണാം, അത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇതാ സംഭവിച്ചിട്ടുണ്ട്. ബദറുദ്ദീൻ അലൈഹി ജീവിക്കുന്ന കാലത്ത് ഹദീസ് അതിന്റെ ഏറ്റവും ഉയർച്ചയിലെത്തിയ ഒരു കാലഘട്ടമാണ്. അതായത് പിൽക്കാലഘട്ടങ്ങളിൽ
ഹദീസ് അതിന്റെ ഉയർച്ചയിലെത്തിയ ഒരു കാലഘട്ടമാണ് ബദറുദ്ദീൻ അയിനിയുടെ കാലഘട്ടം. കാരണം ബദറുദ്ദീൻ അയിനിയുടെ ഒപ്പം ജീവിച്ചിരുന്ന ആളാരായിരുന്നു? അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ആയിരുന്നു. അപ്പൊ പണ്ഡിതന്മാർ നിറഞ്ഞു നിന്ന കാലഘട്ടമാണ് ഇബ്നു ഹജറിന്റെ ശിഷ്യന്മാർ, ബദറുദ്ദീൻ അയിനിയുടെ ശിഷ്യന്മാർ, പണ്ഡിതന്മാർ, അതുപോലെ ഇൽമു ശരിക്കും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇബ്നു ഹജറിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തെ കുറിച്ച് ബദറുദ്ദീൻ അയിനി പറഞ്ഞു ഇതാണെങ്കിൽ പിൽക്കാലഘട്ടത്തിലെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഈ കാലത്തുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തുമാത്രം ഇൽമ് നശിച്ചു പോവുകയും അതിന്റെ ആളുകൾ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ടാകും. അപ്പോ ഇക്കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ നീക്കണമെങ്കിൽ ചെറിയ ചില്ലറ പണിയൊന്നും എടുത്താൽ പോരാ. ഉലമാക്കളായി നിങ്ങൾക്ക് മാറണമെങ്കിൽ, പണ്ഡിതന്മാരായി നമ്മൾ തീരണമെങ്കിൽ ദിവസത്തിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ ഇരുന്നോണ്ട് കാര്യമില്ല. അതിനുവേണ്ടി പണ്ഡിതന്മാർ ചില പറയാറുള്ളത് പോലെ ഖബ്ബു അലൽ ഇൽം, നിങ്ങൾ ഇൽമിന്റെ മേൽ മുഖം കുത്തിയിരിക്കണം. അതായത് എപ്പോ നോക്കിയാൽ അയിമ തന്നെ ഇരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പരിപൂർണമായി സമർപ്പിക്കണം. ഖുൽ ഇന്ന സലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് പോലെ ജീവിതവും മരണവും ഇൽമിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഈ ദർജ നമുക്ക് ലഭിക്കുള്ളൂ, ഈ അവസ്ഥ നമുക്ക് ലഭിക്കുള്ളൂ. നമ്മൾ ആരുടെയും ലക്ഷ്യം എന്താവാൻ പാടില്ല, ഏതെങ്കിലും ഒരു മസ്ജിദിലെ ഇമാമ്, ഏതെങ്കിലും ഒരു നാട്ടിൽ കുറച്ച് ഖുത്ബ പറയുന്ന ആള്. സമൂഹത്തെ നയിക്കുന്ന ഉലമാക്കളായി മാറണം. അതിനുള്ള പ്രതിഫലം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നീ ആലിമായി മാറിയിട്ടുണ്ടെങ്കിൽ നീ എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടോ അത്രയും കാലം ആളുകളെ ഹിദായത്തിലാണ്, ആളുകളുടെ പ്രതീക്ഷ നശിച്ചിട്ടില്ല. നീ ഒരാൾ മാത്രമേ ആലിമായി ലോകത്ത് ജീവിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ ഹുജ്ജത്ത്, അള്ളാഹുവിന്റെ തെളിവ് നിന്നിലൂടെ സ്ഥാപിതമാണ്. നീ മരിക്കുന്നതോടുകൂടിയ പിന്നെ അത് അവസാനിക്കുന്നുള്ളൂ. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് നിന്റെ ചുമലിലുള്ളത്. അത് ഏറ്റെടുക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാതെ ഇത്തിരി പഠിച്ച് ഞാൻ കുറച്ച് അറബിയൊക്കെ വായിക്കാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ നിർത്തും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഫസലാമുൻ അലൈക്ക്, ഇപ്പൊ തന്നെ നിർത്തിപ്പോയിക്കോളെ, ഇവിടെ തന്നെ നിങ്ങൾ അവസാനിപ്പിച്ചേക്ക്. അതിനുവേണ്ടിയല്ല നമ്മൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. അൽ ഹസൻ അൽ ബസ്റ റഹിമഹുള്ള പറഞ്ഞതായി നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ഇൽമിന്റെ നേതൃത്വത്തിലേക്ക് എത്താൻ അള്ളാഹു സുബ്ഹാന തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ്? വജഅൽന ലിൽ മുത്തഖീന ഇമാമ, വജഅൽന മിനൽ മുത്തഖീന എന്നല്ല, ഞങ്ങളെ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണം എന്നല്ല, മുത്തഖീങ്ങളുടെ ഇമാമാക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലില്ലാഹൽ ഫിർദൗസ്, ചോദിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹു ചോദിക്കേണ്ട എന്താണ്? സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനമല്ല, അൽ ഫിർദൗസ് ഏറ്റവും ഉയരമുള്ള സ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്തല്ല, എന്തെങ്കിലും കുറച്ച് അവിടുന്ന് ഇവിടുന്ന് വായിക്കാൻ തിരിയുന്ന കുറച്ച് ആൾക്കാരായിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാന്നുള്ള, മറിച്ച് ലോകത്ത് നയിക്കുന്ന ഉലമാക്കളായി മാറണം. കേരളത്തെ മാത്രമല്ല ലോകത്തിനുള്ള പണ്ഡിതന്മാരായി മാറണം. കാരണം നിങ്ങൾ ഇവിടെ ബാക്കിയാകുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ ഹുജ്ജത്ത് ഖായിമാണ്, അള്ളാഹുവിന്റെ തെളിവിടെ സ്ഥാപിതമാണ്. അതൊരിക്കലും ആഗ്രഹങ്ങൾ കൊണ്ടും പ്രതീക്ഷകൾ കൊണ്ടും മാത്രം നേടിയെടുക്കാൻ പറ്റില്ല. പണിയെടുത്താലല്ലാതെ നേടിയെടുക്കാൻ പറ്റൂല, വേർത്ത് പണിയെടുക്കണം, എങ്കിൽ മാത്രമേ ഈ ദർജ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ ഇൽമു ബിത്തഅല്ലും, ഇൽമ എങ്ങനെ നേടിയെടുക്കാൻ പറ്റുള്ളൂ? അൽ ഇൽമു ബിത്തഅല്ലും, ഇൽമ പഠനത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ, ഇങ്ങനെ ആലോചിച്ചിരുന്നോണ്ട് കിട്ടൂല. ഞാൻ പഠിക്കും, ഞാൻ പഠിക്കും, ഞാൻ പഠിക്കും, ഞാൻ പഠിക്കും എന്നിങ്ങനെ ചിന്തിച്ചതുകൊണ്ട് കിട്ടില്ല. അൽ ഇൽമു ബിത്തഅല്ലും, പഠനത്തിലൂടെ മാത്രമേ ഇൽമു നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പഠിക്കണം, സാധിക്കാവുന്ന സമയങ്ങളൊക്കെ കിതാബിന്റെ മുന്നിലായിരിക്കണം, ദുറൂസുകളുടെ ഇടയിലായിരിക്കണം, ദിക്റിന്റെ ഇടയിലായിരിക്കണം. തൈബ് ഈ ഹഷുൽ കലാം, അനാവശ്യമായ സംസാരങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ പറഞ്ഞ പോലെ കഅന്നഹും ഹുമറുൻ മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ, സിംഹത്തെ കണ്ട് പേടിച്ചോടുന്ന ആളുകളെ പോലെ നിങ്ങൾ പേടിച്ചോടുന്നു. ബാത്തിലായ സംസാരമായിട്ട് ഇരിക്കണ കുറെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ക്ലാസ്സിലും ഉണ്ടാവും. ഇതാ പുതിയ മൊബൈൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ പുതിയ കാറുണ്ടായിട്ടുണ്ട്, അതിനിങ്ങനൊരു ഫെസിലിറ്റി ഉണ്ട്, ഇനിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇന്ന ആൾ ഇപ്പോൾ പുതിയ രാജി വെച്ചിട്ടുണ്ട്. ഈ ജാതി വർത്തമാനം പറയുന്ന ആൾക്കാരെ രക്ഷപ്പെടാൻ നിങ്ങൾ വല്ല തന്ത്രം പഠിച്ചു വെക്കണം. എബിൾ ജൗസി റഹിമഹുള്ള പറഞ്ഞ പോലെ, എബിൾ ജൗസി പറയാറുണ്ട്, അദ്ദേഹം പറയുന്ന ചില ആളുകളുണ്ട് വർത്തമാനം പറയാൻ മാത്രമായിട്ട് അള്ള ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാർ, അവര് വരുമ്പോൾ തന്നെ അവരെ രക്ഷപ്പെടാനായി ഞാൻ ചില പണികൾ, ചില സൂത്രപ്പണികൾ ചെയ്യാറുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. പാജാതി ആൾക്കാർ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതെപ്പോ നോക്കിയാലും ഇങ്ങനെ നാവ് ചവച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരുടെ നിങ്ങൾ അകന്നിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ എൽമുമായി, പഠനവുമായി അടുത്ത് നിൽക്കുക. അതോടൊപ്പം അതിന്റെ അർത്ഥം ഒരു കൂട്ടുകാരുണ്ടാവാൻ പാടില്ല എന്നല്ല, എൽമിന് നിങ്ങളെ സഹായിക്കുന്ന, പഠിക്കാൻ സഹായിക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. അവരാകട്ടെ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാന്നാണ്. വെറും ഈ ജാതി വിലയില്ലാത്ത വർത്താനം പറയുന്ന ഒരു നിലക്കും അള്ളാഹിന്റെ അടുക്കൽ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കളിയും ചിരിയും തമാശയും മാത്രമുള്ള ആളുകളുമായി കൂട്ടുകൂടി ജീവിതം നശിപ്പിക്കാനാണ് തയ്യാറ. നമ്മൾ ഇവിടെ തന്നെ സലാം പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അടുപ്പമുള്ള ആളുകൾ ഈ രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നവരായിരിക്കണം. അല്ലാത്ത ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രയാസം ഉണ്ടായിരിക്കണം. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, ഒരു പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ ജാതി വർത്തമാനങ്ങൾ പറയാൻ ഇഷ്ടപ്പെടാത്ത ആളുകളെ കാണുമ്പോൾ തന്നെ അവന് ഒരു മടുപ്പ് വന്നു. ദുനിയാവിനെ കുറിച്ച് മാത്രം സംസാരിച്ച് ചില കല്യാണ സദസ്സിൽ പോയാണ്ടാവും ആൾക്കാർ കൂടിയിരുന്നിട്ട് വർത്തമാനം പറയണം. അവര് വായെടുത്താ ബിസിനസ് അല്ലാതെ വേറെ ഒന്നും പറയില്ല. അവിടെ കച്ചവടം, ഇവിടെ കച്ചവടം, ഇവിടുത്തെ ബിസിനസ് ഇപ്പൊ അങ്ങനെയായി, ഇപ്പോ രാഷ്ട്രീയക്കാരിങ്ങനെയാണ്, മറ്റൊരിങ്ങനെ. അള്ളാഹു ആലം, എങ്ങനെയാണ് അവർക്ക് ഇത്ര നേരം സംസാരിക്കാൻ പറ്റുന്നത്? സുഫിയാൻ അസൗ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞേ കാണാം, ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും ഒരു ഉപകാരം ചെയ്യാത്ത വർത്തമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന്. അവരെ ദുനിയാവിനൊരു ഉപകാരം ഉണ്ടാവില്ല, ആഖിറത്തിനും ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യാം? സിംഹത്തെ കണ്ട് പേടിച്ചോടുന്നത് പോലെ ഞങ്ങൾ പേടിച്ചോടണം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കുഷ്ഠരോഗിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിംഹത്തെ കണ്ടാൽ പേടിച്ചോടുന്ന പോലെ പേടിച്ചോടണം എന്ന് അർത്ഥം. അതേപോലെ ഇത്തരം ആളുകൾ നമ്മൾ അകന്നു നിൽക്കണം. അതിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഈ സാധാരണക്കാരായ ആളുകൾ, അതിൽ ധാരാളം സാധാരണക്കാരായ ആളുകൾ ആ ടൈപ്പാണ് പലപ്പോഴും കാണാം. അത് അവർ പലപ്പോഴും ദർശകൾക്കൊക്കെ വന്നിരിക്കും, പക്ഷേ ദർശ കഴിഞ്ഞ് ധാരാളം നല്ല താടി ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ നിലക്കും ദീനിയായിട്ട്, പക്ഷേ അവരുടെ സംസാരം തീരെ നിലവാരമുണ്ടാവില്ല. ഇതേപോലുള്ള തമാശകളും വെറും വിറ്റും കോമഡിയും ഇത് മാത്രമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത്തരം ആളുകളെ അവരോടൊപ്പം കൂടുതൽ നമ്മൾ സഹവസിച്ച് കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെയാവും, നമ്മുടെ ചിന്തയും അവരെ പോലെയാവും. അവരാലോചിക്കുന്നതും അവർ പറയുന്നതുമായ സംസാരങ്ങളായിരിക്കും നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടാവുക. നമ്മൾ ഉലമാക്കളെ പോലെ ചിന്തിക്കാനാണ് തയ്യാറാവട്ടെ, അല്ലെങ്കിൽ തുല്ലാബുൽ ഇൽമിനെ പോലെ ചിന്തിക്കാനാണ് നമ്മൾ. ഇതിന്റെ അർത്ഥം അഹങ്കരിച്ചിട്ട് ഒരാളെയും കണ്ടാൻ വേണ്ടി അതിങ്ങനെ ശ്വാസം പിടിച്ച് നടക്കണം എന്നല്ല, മറിച്ച് ഓരോന്നിനും ലിക്കുല്ലി മഖാമിൻ മഖാൽ ഓരോ സാഹചര്യത്തിലും ഓരോ സമീപനമുണ്ട്, ഓരോ സമീപനത്തിലും ഓരോ സംസാരമുണ്ട്, അതിന് യോജിച്ച രൂപത്തിൽ. എന്റെ അർത്ഥം സാധാരണക്കാരിൽ നിന്ന് തീരെ അകന്നു അവർ തീരെ മൈൻഡ് ചെയ്യാതെ അവരെ കണ്ടാൽ തന്നെ പുച്ഛിച്ചു നോക്കണം എന്നല്ല, മറിച്ച് ആവശ്യത്തിനുള്ള സംസാരം. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശുഗലുമായിട്ട് കൂടുക. നമുക്ക് ആകെ കുറച്ച് പണിയുണ്ട്. പിന്നെ അൽ ഇൽമാം അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറയാറുണ്ട്, അൽ ഇൽമു ഇൻ തലബ്തഹു കസീറു വൽ ഉംറു ലിതഹ്സീലിഹി ഖലീലു ഫഖദ്ദിമിൽ അഹമ്മ ഫൽ മുഹിമ്മ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അൽ ഇൽമു ഇൻ തലബ്തഹു കസീറു, ഇൽമു നീ അന്വേഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് ധാരാളമുണ്ട്. വൽ ഉംറു ലിതഹ്സീലിഹി ഖലീലു, അത് നേടിയെടുക്കാനുള്ള വയസ്സാകട്ടെ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഫഖദ്ദിമിൽ അഹമ്മ ഫൽ മുഹിമ്മ, നീ ഏറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം മുന്തി മുന്നിൽ വെക്കുക, അതിനുശേഷം പ്രാധാന്യമുള്ള അതിനുശേഷം. അതുകൊണ്ട് ഇൽമിനു വേണ്ടി മാറിയിരിക്കണം. ഉദാഹരണത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള ഇൽമിനു വേണ്ടി മാറിയിരുന്നു മാറുന്ന അദ്ദേഹം ചില ആളുകൾ പറഞ്ഞത് കാണാം, അദ്ദേഹം കല്യാണം വരെ മറന്നു പോയിന്. അദ്ദേഹത്തിന്റെ ഇൽമിനോടുള്ള താല്പര്യമായിരുന്നു അത്. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. അല്ലാഹുൽ മുസ്താൻ, ചില ആളുകൾ അവരുടെ അടുക്കൽ നിന്ന് അവരുമായിട്ടുള്ള സംസാരം തന്നെ എന്തൊരു മനോഹരമാണ്. ചില ആളുകൾ കല്യാണം കഴിച്ച് ഇങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എനിക്കിപ്പോ പുസ്തകം വായിക്കാൻ പറ്റില്ല കല്യാണം കഴിച്ചത്, അങ്ങനെ പറയുന്ന പരാതി പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഇൽമിനോടുള്ള താല്പര്യം എന്തായിരിക്കും? അങ്ങനെയാണ് നമുക്ക് താല്പര്യം ഉണ്ടാവുന്നത്. ഇൽമാണ് ഏറ്റവും ആദ്യമുള്ളത്, അതിനുശേഷം എന്തും വരാൻ പാടുള്ളൂ. കല്യാണം പലപ്പോഴും പലപ്പോഴും നമ്മൾ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ അർത്ഥം അതൊരിക്കലും ഇൽമിന്റെ മുന്നിൽ വരണമെന്നല്ല. ഇൽമാണ് ഏറ്റവും മുന്നിലുള്ളത്, അതാണ് ആദ്യം നിൽക്കുന്നത്. കാരണം വലിയൊരു ബാധ്യത നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരി, ഇൻഷാല്ലാ ബാക്കി ഹദീസുകൾ നമുക്ക് എടുക്കാം. സമയത്ത് എനിക്ക് ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഫഖ്ഖ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക.